നാം ഇന്ന് ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരത്രേ. നാം ദൂത് നൽകേണ്ടവരാണ്. നമുക്ക് തന്നെ രഹസ്യമായി സൂക്ഷിക്കുവാനല്ല ദൈവമക്കൾക്ക് ഇത് നൽകിയിരിക്കുന്നത്. എവിടെയെങ്കിലും രഹസ്യസ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുവാനല്ല സുവിശേഷം നൽകിയിരിക്കുന്നത്. പിന്നെയോ, പുരമുകളിൽ നിന്ന് വിളിച്ചറിയിക്കുവാൻ നമുക്ക് തന്നിരിക്കുന്നതാണിത്.
വന്ദനം പ്രിയരെ. സ്വർഗത്തിലും ഭൂമിയിലും എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ദൈവവചനം, നമ്മുടെ ജീവനും ശക്തിക്കും ആധാരമായിരിക്കുന്ന ദൈവവചനം, നമ്മുടെ ഭവനത്തിലിരുന്നുകൊണ്ട് ഈ വചനം പഠിക്കുവാൻ സഹായിക്കുന്ന സർവേശ്വരന് സർവമഹത്വങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നും നമുക്ക് പഠനം ആരംഭിക്കാം. ജോർജ് ഫിലിപ്പ് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ.
ഈ ലോകത്തിന്മേൽ ദൈവത്തിനുള്ള സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടുവോ എന്ന് ചിന്തിക്കത്തക്കവണ്ണം താങ്കളുടെ സാഹചര്യം താങ്കളെ കൊണ്ടെത്തിക്കാറുണ്ടോ? ദൈവമേ, അങ്ങ് അവിടില്ലേ എന്ന് ചോദിക്കുവാൻ തോന്നത്തക്കവണ്ണം നിയന്ത്രണാതീതമായ ചുറ്റുപാടിൽ ആകുന്നുവോ താങ്കൾ? കർത്താവേ, അവിടുന്ന് എന്നെ എന്തിനിവിടെ കൊണ്ടുവന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണോ താങ്കൾ പറയുന്നത്? എതിർപ്പുകൾ സഹിച്ചു മടുത്തു, ചെയ്യാത്ത കുറ്റത്തിന് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങോട്ട് തിരിഞ്ഞാലും പ്രതികൂലം. ബുദ്ധിമുട്ടിന്റെ കാര്യം പറയേണ്ടതില്ല. എന്തെങ്കിലും ഫലപ്രദമായി ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് പരിമിതികൾ മാത്രം. രോഗം അടിക്കടി അലട്ടുന്നു. ദൈവം എന്നെ മറന്നു കാണുമെന്നാണോ സുഹൃത്തെ താങ്കൾ ചിന്തിക്കുന്നത്? എന്നാൽ ഇതിനേക്കാളൊക്കെ വലിയ പ്രതിസന്ധിയിൽ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യന്റെ ആശ്വാസ വാക്കുകളാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരാഗ്രഹത്തിലെ ബുദ്ധിമുട്ടുകളിലൂടെ പോയിക്കൊണ്ടിരുന്നെങ്കിലും തനിക്ക് സംഭവിച്ചതിൽ ഒന്നും തന്നെ ദൈവത്തിന്റെ നിയന്ത്രണത്തിൽ നിന്നും വിട്ടിട്ടല്ല എന്ന അടിയുറച്ച വിശ്വാസം വിശുദ്ധ പൗലോസ് സൂക്ഷിച്ചു. നമ്മുടെ സാഹചര്യങ്ങൾ നമ്മെ നിയന്ത്രിക്കുവാൻ അനുവദിക്കരുത്. ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്നവരാകണം നാം. എഫെസ് ലേഖനം 2 നാം പഠിച്ചു കഴിഞ്ഞതായിരുന്നല്ലോ. 3 മുഖവരിയായ ചില കാര്യങ്ങൾ നാം ചിന്തിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, ഈ ലേഖനത്തിലെ ഉപദേശപരമായ ഭാഗത്തിലെ ഒടുവിലത്തെ അധ്യായമാണിത് എന്ന്. 3 സഭ ഒരു ശരീരമാണെന്നും സഭ ഒരു മന്ദിരമാണെന്നും പഠിച്ചു കഴിഞ്ഞു. ഇനിയും പഠിക്കുന്നത് സഭ ഒരു മർമ്മമാകുന്നു എന്നത്രേ. മർമ്മം എന്നതുകൊണ്ട് ഏതോ കഥ പറയുവാൻ പോകുന്നു എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ, ദൈവം ഇതുവരെ വെളിപ്പെടുത്താതിരുന്നതെന്തോ താൻ ഇവിടെ വെളിപ്പെടുത്തുന്നു എന്ന അർത്ഥത്തിലാണ്. ദൈവത്തിന്റെ രഹസ്യം എന്ന് ആരോ പറഞ്ഞു. ഈ മർമ്മത്തെക്കുറിച്ചുള്ള വിശദീകരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 3 1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, അതുനിമിത്തം പൌലോസ് എന്ന ഞാൻ ജാതികളായി നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച്. ഒരു ബന്ധനസ്ഥൻ എന്ന സ്ഥിതിയിൽ പൌലോസ് തന്റെ ഇപ്പോഴത്തെ സാഹചര്യം വിവരിക്കുന്നു. താൻ ജാതികളോട് സുവിശേഷം അറിയിച്ചു എന്ന കാരണത്താലാണ് പൌലോസ് ബന്ധിക്കപ്പെട്ടത്. ഇപ്പോൾ ജാതികൾക്ക് പുതിയ പദവികൾ ലഭിച്ചു. കഴിഞ്ഞ അധ്യായത്തിൽ പൌലോസ് അത് വിശദീകരിച്ചത് നാം കണ്ടുകഴിഞ്ഞല്ലോ. ദൂരസ്ഥരായിരുന്നവർ, അന്യരായിരുന്നവർ, പ്രത്യാശയില്ലാതിരുന്നവർ, ദൈവമില്ലാതിരുന്നവർ ഇപ്പോൾ ക്രിസ്തുവിനാൽ അകത്തേക്ക് പ്രവേശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ കാരണങ്ങളാലെല്ലാം പൌലോസ് അവർക്കായി പ്രാർത്ഥിക്കുവാൻ പോകുന്നു. എന്നാൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നതിനു മുൻപ് പൌലോസ് ആ മർമ്മത്തെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങുകയാണ്. എന്നാൽ 14 വാക്യത്തിൽ പെട്ടെന്ന് അവൻ വിഷയത്തിലേക്ക് മടങ്ങിവരുന്നു. 1 വാക്യവും 14 വാക്യവും തമ്മിലുള്ള ബന്ധം ശ്രദ്ധിച്ചാലും, പൌലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിന്റെ ബദ്ധനായിരിക്കുന്നു. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. 1 14 വാക്യത്തിന്റെയും ഇടയിലുള്ളതെല്ലാം ഒരു അനന്യവാക്യം ആകുന്നു. തന്റെ പ്രാർത്ഥനയിലേക്ക് വരുന്നതിനു മുൻപ് അവൻ ആ മർമ്മത്തെക്കുറിച്ച് സംസാരിക്കുവാൻ പോകുകയാണ്. അത് നിമിത്തം എന്നത് ഈ അനന്യവാക്യത്തിന്റെ ആരംഭം കുറിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന അനുമാനത്തിലാണ് ഈ കാര്യങ്ങൾ ഇടയിൽ ചേർത്തിരിക്കുന്നത്. ദൈവത്തിന്റെ പ്ലാനിനെക്കുറിച്ചും ക്രമീകരണത്തെക്കുറിച്ചും പൌലോസ് സംസാരിക്കുന്നു. അങ്ങനെ ദൈവം പൌലോസിനെ വിളിക്കുകയും ജാതികളുടെ ഇടയിലേക്ക് അയക്കുകയും ചെയ്തു. മറ്റ് അപ്പോസ്തലന്മാരുടേതുമായി താരതമ്യം ചെയ്യുമ്പോൾ പൌലോസിന്റെ ശുശ്രൂഷ വ്യത്യസ്തവും പ്രത്യേകവുമായിരുന്നു. ഗലാത്യലേഖനം 2:7 ഏഴാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പസ്തോലത്വത്തിനായി പത്രോസിനോടുകൂടെ വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോടുകൂടെയും വ്യാപരിച്ചതുകൊണ്ട്. ദൂത് വ്യത്യസ്തമല്ലായിരുന്നു, എന്നാൽ ദൂത് ആർക്കു വേണ്ടിയിട്ടുള്ളതായിരുന്നോ അവർ വ്യത്യസ്തരും വ്യത്യസ്തമായ കൂട്ടത്തിൽ ഉൾപ്പെട്ടവരുമായിരുന്നു. ജാതികളുടെ അടുത്തേക്ക് ചെന്നിട്ട് പൌലോസ് പറഞ്ഞു, നിങ്ങൾ ദൂരെ പോയിരുന്നവരായിരുന്നു, എന്നാൽ ഇപ്പോൾ ക്രിസ്തുവിലൂടെ നിങ്ങൾക്കുള്ളിൽ പ്രവേശിക്കാവുന്നതാണ്. പത്രോസ് തന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ നമുക്ക് രക്ഷിക്കപ്പെടുവാൻ യേശുവിന്റെ നാമമല്ലാതെ വേറൊന്നില്ല എന്ന്. ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണിയോട്, അതെ, യഹൂദേതരനായ ഒരു വ്യക്തിയോട് പൌലോസ് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. രണ്ട് വ്യത്യസ്ത വിഭാഗം ആളുകളോടായിരുന്നെങ്കിൽ തന്നെ പത്രോസിനും പൌലോസിനും ഒരേ ദൂതായിരുന്നു പ്രസംഗിക്കുവാനുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു പുതിയ കാര്യമാകുന്നു ഇവിടെ സംഭവിക്കുന്നത്. പഴയ നിയമത്തിൽ അവർക്കുണ്ടായിരുന്നതിനേക്കാൾ വ്യത്യസ്തമായ ഒരു വ്യവസ്ഥയാകുന്നു ഇപ്പോൾ അവർക്കുള്ളത്. പൂർണമായും വ്യത്യസ്തമായി തീർന്ന ഒരു വ്യവസ്ഥിതി. പൌലോസ് ഒരു പരീശനായിരുന്നപ്പോൾ ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചപ്പോൾ ഒരിക്കൽ പോലും ജാതികളോട് പ്രസംഗിക്കുവാൻ പോയിരുന്നില്ല. അവൻ തികച്ചും വ്യത്യസ്തമായ ഒരു വ്യവസ്ഥിതിയുടെ കീഴിൽ ആയിരുന്നു. ഇപ്പോൾ അവൻ പുതിയ ഒരു വ്യവസ്ഥയിലാണ് ആയിരിക്കുന്നത്. അവൻ ജാതികൾക്കായുള്ള ഒരു പ്രേഷിത പ്രവർത്തകനാണ്. അങ്ങനെ പറയുന്നതിനാൽ ദൈവം രക്ഷിക്കുന്ന വിധത്തിൽ മാറ്റമുണ്ടായി എന്നർത്ഥമില്ല. ന്യായപ്രമാണം പാലിക്കുന്നതിനാൽ ഒരുത്തൻ പോലും രക്ഷിക്കപ്പെട്ടിരുന്നില്ല. പിന്നെയോ, താൻ ദൈവമഹത്വത്തിൽ നിന്നും വീണുപോയി എന്ന് മനസ്സിലാക്കി രക്തം ചൊരിഞ്ഞുള്ള ഒരു യാഗം കൊണ്ടുവരുമ്പോൾ മാത്രമാണ് ഒരുത്തൻ നീതീകരിക്കപ്പെട്ടിരുന്നത്. ആ യാഗം ക്രിസ്തുവിങ്കിലേക്ക് ചൂണ്ടുന്നതായിരുന്നു. ഈ പുതിയ വ്യവസ്ഥയെക്കുറിച്ചാണ് പൌലോസ് ഇനിയും സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാമെന്ന് 3-4 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. വെളിപ്പാടിനാൽ അല്പം മുൻപ് ഞാൻ സൂചിപ്പിച്ചിരുന്നല്ലോ, ഒരു കൂട്ടർ വിശ്വസിക്കുന്നത് ഈ പുതിയ വ്യവസ്ഥിതി പൌലോസിനു മാത്രമേ ലഭിച്ചിരുന്നുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുണ്ടെന്ന്. അവർക്ക് ഈ 3 വാക്യമാണ് തങ്ങളുടെ വാദം സ്ഥിരീകരിക്കുവാൻ എടുത്തു കാണിക്കുന്നത്. പൌലോസിന് മാത്രമേ ഈ മർമ്മം അറിയാമായിരുന്നുള്ളൂ എന്നവർ പറയുമ്പോൾ തന്നെ 5 വാക്യത്തിൽ പൌലോസ് പറയുന്നത് എല്ലാ അപ്പോസ്തലന്മാരും അതറിഞ്ഞിരുന്നു എന്നത്രേ. ആ വെളിപ്പാട് പൌലോസിന്റെ മാനസാന്തരം മുതൽ ആരംഭിച്ചതാണ്. അപ്പോൾ കർത്താവ് അവനോട് പറഞ്ഞു, അവൻ സഭയെ പീഡിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ അവൻ ക്രിസ്തുവിനെയാകുന്നു പീഡിപ്പിക്കുന്നതെന്ന്. സഭ എന്നത് ക്രിസ്തുവിന്റെ ശരീരമാണ്. ദൈവം പുതിയതെന്തോ ചെയ്യുന്നു എന്ന് പൌലോസ് മനസ്സിലാക്കി. പെന്തക്കോസ് നാളിൽ സഭ സ്ഥാപിതമായി. ഞാൻ വീണ്ടും പറയട്ടെ, ഈ മർമ്മം ദൈവിക രഹസ്യം പഴയ നിയമത്തിൽ വെളിപ്പെടുത്താതിരുന്ന എന്തോ ആയതിനാൽ മനുഷ്യന് അജ്ഞാതമായിരുന്നു. ഇപ്പോൾ പുതിയ നിയമത്തിൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ മർമ്മം എന്ന പദം പുതിയ നിയമത്തിൽ 27 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് 11 വ്യത്യസ്തങ്ങളായ മർമ്മങ്ങളെ സൂചിപ്പിക്കുന്നതാകുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അക്കാലത്ത് യവന റോമ ലോകത്തിൽ ഉണ്ടായിരുന്ന നിഗൂഢ മതങ്ങളുമായുള്ള വിപരീതത്വം കാണിക്കുവാനാണ് പൌലോസ് ഇത് രേഖപ്പെടുത്തുന്നത് എന്ന് തോന്നുന്നു. അക്കാലങ്ങളിൽ അനേകം നിഗൂഢ മതങ്ങൾ ലോകത്തിന്റെ ആ ഭാഗങ്ങളിലുണ്ടായിരുന്നു. ഈ പറഞ്ഞവ ക്രൂരമായ ആചാരങ്ങൾ നിർവഹിച്ചിരുന്ന രഹസ്യ സങ്കേതങ്ങളായിരുന്നു. ഈ നിഗൂഢ മതങ്ങളുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തരുതെന്ന് അതിലെ പ്രധാനികൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യവനക്കാർക്ക് ഒരു മർമ്മം എന്ന് പറഞ്ഞാൽ ഒരു പ്രധാനിക്ക് അല്ലെങ്കിൽ മുൻകൈ എടുക്കുന്ന വ്യക്തിയിലേക്ക് പകർന്ന ഒരു രഹസ്യമാകുന്നു. അവർക്കത് ഒരു വ്യക്തിയെക്കൂടി തങ്ങളുടെ കൂടെ ചേർക്കുവാൻ വേണ്ടി വെളിപ്പെടുത്തുന്ന എന്തോ ആകുന്നു, അല്ലാതെ മറഞ്ഞിരിക്കുന്നതോ മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടുള്ളതായതോ അല്ല. അതിലെ അംഗമല്ലാത്തൊരു വ്യക്തിക്ക് നമ്മുടെ അർത്ഥത്തിൽ ഈ രഹസ്യം ഒരു മർമ്മമാകുന്നു. ഇന്നും ഇതുപോലെയുള്ള അനേകം വിഭാഗങ്ങളുണ്ട്. സേവക്കാരെയും അതുപോലെ നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമായി തോന്നുന്ന വിധത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരെയും ഇന്ന് വളരെയേറെ കാണാറുണ്ട്. ഈ നിഗൂഢ മതങ്ങൾ പ്രബലമായിട്ടുള്ള ഒരു കാലയളവിലാകുന്നു നാം ഇന്ന് ജീവിക്കുന്നത്. ഇതിന് വിപരീതമായി പൌലോസ് പറയുന്നത്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്നത്രേ. നാം ഇന്ന് ദൈവമർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരത്രേ. നാം ദൂത് നൽകേണ്ടവരാണ്. നമുക്ക് തന്നെ രഹസ്യമായി സൂക്ഷിക്കുവാനല്ല ദൈവമക്കൾക്ക് ഇത് നൽകിയിരിക്കുന്നത്. എവിടെയെങ്കിലും രഹസ്യസ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുവാനല്ല സുവിശേഷം നൽകിയിരിക്കുന്നത്, പിന്നെയോ പുരമുകളിൽ നിന്ന് വിളിച്ചറിയിക്കുവാൻ നമുക്ക് തന്നിരിക്കുന്നതാണിത്. അതുകൊണ്ടാണ് എന്നും രാവിലെയും വൈകിട്ടും ഞാനിത് പുരമുകളിൽ നിന്നും വിളിച്ചറിയിക്കുന്നത്. ഇതിനകത്തുള്ളതെല്ലാം എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്, പൊതിഞ്ഞു വെക്കുവാൻ ഒന്നുമില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഈ സുവിശേഷത്തോളം വിശാലമായ വേറെ എന്താണുള്ളത്? എല്ലാവരും മനസ്സിലാക്കുവാൻ ദൈവം ഇത് നൽകിയിരിക്കുന്നു. ദൈവത്തെ നമുക്ക് സ്തുതിക്കുവാൻ സാധിക്കും. ഈ ലേഖനത്തിൽ മുൻപും മർമ്മം എന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട്. എഫ് എസ് ലേഖനം 1:9 നാം വായിച്ചത് തന്റെ ഹിതത്തിന്റെ മർമ്മം നമ്മോട് അറിയിച്ചു എന്നത്രേ. 2:14 നാം കാണുന്നത് ആ മർമ്മം എന്തെന്ന് അവൻ വിവരിച്ചു. ആ മർമ്മം എന്തെന്നാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് യഹൂദന്മാരും ജാതികളും, അതെ ലോകത്തിലെ സകല വംശങ്ങളും ജാതികളും ഉൾപ്പെട്ട ഒരു പുതിയ സമൂഹത്തിന്റെ തലയായി. ഇത് പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. പൗലോസ് അത് പറയുന്നത് റോമലേഖനം 16 നാം കാണുന്നു. കൊലോസ്ലേഖനം 1:26 നാം അത് കാണുന്നുണ്ട്. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞുകിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന് വായിക്കുന്നു. അതെ, നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഈ മർമ്മം നമ്മുടെ ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുന്നു എന്ന് മറക്കരുത്. 5:6 നാം കാണുന്നത് ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതെ, ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളുമാകണം എന്നുള്ളത് തന്നെ. ഈ മർമ്മം തനിക്ക് മാത്രമായി വെളിപ്പെടുത്തിയിരുന്നതാകുന്നു എന്ന് പൌലോസ് വ്യക്തമാക്കുന്നു. ഇനിയും മർമ്മം എന്നതുകൊണ്ട് താൻ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് പൌലോസ് വിശദീകരിക്കുന്നു. പൂർവ്വകാലങ്ങളിലെ മനുഷ്യരും അപ്പോസ്തോലന്മാരും പ്രവാചകന്മാരും തമ്മിൽ വളരെ വ്യക്തമായ ഒരു വിപരീതത്വമുണ്ട്. സഭയെ സംബന്ധിക്കുന്ന അല്പം പോലും വെളിച്ചം പഴയ നിയമത്തിൽ ആർക്കും തന്നെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് അവന്റെ വിശുദ്ധ അപ്പോസ്തോലന്മാർക്ക് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അവർ വിശുദ്ധമാകുന്നു, കാരണം ഈ സ്ഥാനത്തേക്ക് ദൈവം അവരെ വേർതിരിച്ചിരിക്കുകയാണ്. ഇവിടെ പ്രവാചകന്മാർ എന്നുദ്ദേശിക്കുന്നത് തീർച്ചയായും പുതിയ നിയമ പ്രവാചകന്മാരാണ്. ഈ മർമ്മം പഠിപ്പിക്കുന്ന അധ്യാപകൻ പരിശുദ്ധാത്മാവാകുന്നു എന്ന് 5 തന്നെ പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെക്കുറിച്ച് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ യേശു കർത്താവ് പറഞ്ഞതും ഇതുതന്നെയാണ്. യോഹന്നാന്റെ സുവിശേഷം 16:15 നാം വായിക്കുന്നു, പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്കറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് ഈ മർമ്മം? ജാതികൾ രക്ഷിക്കപ്പെടുമെന്നുള്ള വസ്തുത അല്ലത്. ജാതികൾ രക്ഷിക്കപ്പെടുമെന്ന് പഴയ നിയമവും വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിനായി ഞാൻ ചില വേദഭാഗങ്ങൾ ഒന്ന് വായിക്കാം. യെശയ്യാപ്രവചനം 11:10 നാം കാണുന്നത് അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും, അവന്റെ വിശ്രാമസ്ഥലം മഹത്വമുള്ളതായിരിക്കും. ഇനിയും 60:3 യെശയ്യാപ്രവചനം 60:3 വായിക്കുന്നു, ജാതികൾ നിന്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിന്റെ ഉദയശോഭയിലേക്കും വരും. യെശയ്യാപ്രവചനത്തിൽ തന്നെ വീണ്ടും 42:6 നാം വായിക്കുന്നത് കുരുട്ട് കണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായ ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു. ഇനിയും സക്രിയ പ്രവചനത്തിലേക്ക് വരാം. 2:11 നാം വായിക്കുന്നു, അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായിത്തീരും, ഞാൻ നിന്റെ മധ്യ വസിക്കും, സൈന്യങ്ങളുടെ യഹോവ എന്നെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുകയും ചെയ്യും. ഒടുവിലായി മലാക്കി പ്രവാചകൻ പറയുന്നു നോക്കാം, 1:11 സൂര്യന്റെ ഉദയം മുതൽ അസ്തമനം വരെ എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നു, എല്ലായിടത്തും എന്റെ നാമത്തിന് ധൂപവും നിർമ്മലമായ വഴിപാടും അർപ്പിച്ചു വരുന്നു, എന്റെ നാമം ജാതികളുടെ ഇടയിൽ വലുതാകുന്നുവല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. മനസ്സിലായല്ലോ, ജാതികൾ രക്ഷിക്കപ്പെടുമെന്നുള്ളതല്ല മർമ്മം എങ്കിൽ പിന്നെ എന്താണ് മർമ്മം? നാം അതറിഞ്ഞിരിക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. ഇവിടുത്തെ മർമ്മം ജാതികളും ഇസ്രായേലും ഒരേ അടിസ്ഥാനത്തിന്മേൽ അംഗീകരിക്കപ്പെടും വയ്ക്കപ്പെടും എന്നുള്ളതത്രേ. ക്രിസ്തുവിലെ വിശ്വാസത്താൽ അവർ രണ്ടു കൂട്ടരെയും സഭ എന്ന പുതിയൊരു ശരീരത്തിലേക്ക് ഒന്നിച്ചു ചേർത്തിരിക്കുന്നു. ആ പുതിയ ശരീരത്തിന്റെ തല ക്രിസ്തുവാകുന്നു. അതുകൊണ്ട് ഇപ്പോൾ മനുഷ്യവർഗത്തിൽ 3 വിഭാഗമുണ്ട്. ആദാം മുതൽ അബ്രഹാം വരെ സകല മനുഷ്യരും ജാതികളായിരുന്നു. അത് 2000 വർഷത്തെ ചരിത്രമാകുന്നു. അബ്രഹാം മുതൽ ക്രിസ്തു വരെ സകല മനുഷ്യരും ഒന്നുകിൽ യഹൂദന്മാർ അല്ലാത്ത പക്ഷം ജാതികൾ എന്ന സ്ഥിതിയിൽ ആയിരുന്നു. ഇപ്പോൾ അതായത് പെന്തക്കോസ് നാൾ മുതൽ സഭ മധ്യാകാശത്തിൽ ചേർക്കപ്പെടുന്നതുവരെയുള്ള കാലയളവിൽ മൂന്ന് വിധ കൂട്ടങ്ങളാണ് ഭൂമിയിലുള്ളത്: യഹൂദന്മാർ, ജാതികൾ, സഭ. യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയല്ലാത്തവരാകുവിനെന്ന് 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 32-ാം വാക്യത്തിൽ പൗലോസ് പറയുമ്പോൾ ഈ ത്രിവിധ വിഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ പൗലോസ് മനുഷ്യകുലത്തെ മുഴുവൻ ഉൾപ്പെടുത്തിയെന്നോർക്കണം. സഭയുടെ മാതൃകകൾ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നെങ്കിലും സഭയെന്നത് പഴയ നിയമ യാഥാർത്ഥ്യങ്ങളിലൊന്നായിരുന്നില്ല. ക്രിസ്തു അരുളി ചെയ്തത് ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്നത്രേ. അവനത് പറയുമ്പോഴും അത് ഭാവി കാലത്തിലാണ് പറഞ്ഞത്. ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി കഴിഞ്ഞ് പെന്തക്കോസ്ത നാളിലാണ് ക്രിസ്തീയ സഭ ആരംഭിച്ചത്. സഭ ആരംഭിച്ചപ്പോൾ അംഗങ്ങൾ മുഴുവൻ യഹൂദന്മാരായിരുന്നു എന്നത് സത്യം തന്നെ. എന്നാൽ ഈ മാറ്റത്തിന്റെ ഒരു കാലയളവുണ്ടായിരുന്നു, അതെ, ജാതികളെ കൂടി സഭയിലേക്ക് കൊണ്ടുവന്ന സമയം. സഭ എന്നതൊരു ശരീരമാകുന്നു, അത് യഹൂദന്മാരാലും ജാതികളാലും രൂപം കൊണ്ട ഒരു സമൂഹം. ആ ശരീരത്തിന്റെ തല ക്രിസ്തുവും. ഈ വലിയ മർമ്മം വെളിപ്പെട്ട് കിട്ടിയെന്ന് മാത്രമല്ല, പൌലോസിന് ഒരു ദൈവിക നിയോഗവും ലഭിച്ചു. അതായത് അവന് നൽകിയ ശുശ്രൂഷയെക്കുറിച്ചാണ് അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്നത്. ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാരപ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. താൻ ജാതികളുടെ അപ്പോസ്തോലനാകുന്നു എന്ന വസ്തുതയാൽ ഈ മർമ്മം തനിക്കറിവായി വന്നു എന്നത് പൌലോസിനെ ഒട്ടും കൂടിയവനാക്കുന്നില്ല എന്നിവിടെ വ്യക്തമാണ്. ഇത്ര വലിയ മർമ്മം വെളിപ്പെട്ട് കിട്ടിയ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത, ഒരു ഉയർന്ന സ്ഥാനം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് പൌലോസ് ചിന്തിച്ചില്ല. ശുശ്രൂഷകൻ എന്ന പേര് മാത്രമേ അവൻ എടുക്കുന്നുള്ളൂ, ദാസൻ. ഇന്ന് ഈ ശുശ്രൂഷകൻ എന്ന് പറഞ്ഞാൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കുവാനിടയുള്ള പദമാണ്. കാരണം ഈ വാക്ക് സഭയിലെ ഔദ്യോഗിക ശുശ്രൂഷകൻ, പാസ്റ്റർ അല്ലെങ്കിൽ അച്ഛൻ എന്നൊക്കെ നാം കേൾക്കാറുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചു വരുന്നു. എന്നാൽ ആ പദം പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടില്ല. അതിന്റെ പ്രാഥമിക അർത്ഥം ദാസൻ എന്നാണ്, അടിമ. ഈ മർമ്മത്തോടുള്ള ബന്ധത്തിൽ താൻ കർത്താവിന്റെ ദാസനായി ശുശ്രൂഷിച്ചു എന്നാണ് പൌലോസ് അർത്ഥമാക്കുന്നത്. തന്റെ ലോകപ്രകാരമുള്ള പദവികൾ എന്തെന്നോ സുഖസൌകര്യങ്ങൾ എന്തെന്നോ ഒന്നും നോക്കുവാൻ പൌലോസിന് സമയമുണ്ടായിരുന്നില്ല. അവന് ശുശ്രൂഷിക്കുവാൻ മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ. കാരണം അവന് അതിമഹത്തായ ഒരു മർമ്മം വെളിവാക്കപ്പെട്ടു. തനിക്ക് ലഭിച്ചിരിക്കുന്ന ചെറിയ ആയുസിൽ ആ മർമ്മം എത്രയും അധികം പേരെ അറിയിച്ച് ശുശ്രൂഷ തികയ്ക്കുവാനാണ് പൌലോസ് ആഗ്രഹിക്കുന്നത്. ഇന്ന് ശുശ്രൂഷിക്കുവാൻ നമുക്ക് സമയമില്ല. പദവിയും അവകാശങ്ങളും പറഞ്ഞ് വഴക്കുണ്ടാക്കുവാൻ നാം സമയം കളയുന്നു. ക്രിസ്തു ഇല്ലാതെ ജനങ്ങൾ നശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഭാരമായി തീരുമ്പോൾ നാം മറ്റെല്ലാം മറക്കും. ശുശ്രൂഷ മാത്രമാകും നമ്മുടെ ചിന്ത. മറ്റൊന്നും നമ്മെ ഭാരപ്പെടുത്തുകയുമില്ല. മറ്റുള്ളവരെയും അവരുടെ ആവശ്യങ്ങളെയും കാണുവാനും അവരെ സഹായിക്കുവാനും താങ്കൾ തയ്യാറാകുമ്പോൾ ദൈവം തന്നെ ആ കാര്യത്തിൽ താങ്കളെ സഹായിക്കും. കഴിവില്ല എന്ന് പറഞ്ഞു മാറുകയല്ല, ഉള്ള അവസരങ്ങളെ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. ഒരു ഭക്തൻ പറഞ്ഞു, ഈ ആയുസ്സിൽ നിനക്കുള്ള ഒരേ ഒരു ജോലി ആത്മാക്കളെ ആദായപ്പെടുത്തുക എന്നതത്രേ. പൌലോസിനെ ശൌലിൽ നിന്നും രൂപാന്തരപ്പെടുത്തിയത് ദൈവകൃപയുടെ ദാനമാകുന്നു എന്ന് അവൻ സാക്ഷിക്കുന്നു. അതെ, അഹങ്കാരിയായിരുന്ന പരീശൻ, സഭയെ ഉപദ്രവിച്ചവൻ പൌലോസ്, ഇപ്പോൾ അവൻ അപ്പോസ്തോലനായിരിക്കുന്നുവെന്ന് മാത്രമല്ല ക്രിസ്തുവിന്റെ ബദ്ധൻ കൂടിയാണ്. അവനെ ഒരു കൂട്ടത്തിൽ നിന്നും എടുത്ത് മറ്റൊരു കൂട്ടത്തിൽ ആക്കിയിരിക്കുകയാണ്. അവനിപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിലെ ഒരു അവയവമത്രേ. ഇതുവരെ നേടിയതെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ശക്തിയാലത്രേ. പൌലോസിന് ഒരു അപ്പോസ്തോലന്റെ വരവും ശക്തിയും ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. 8-ഉം 9-ഉം വാക്യങ്ങൾ നോക്കിക്കാട്ടെ. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവനായി എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. നാം ഇന്ന് ഒരു വ്യവസ്ഥിതിയിലാണ്, ഒരു വ്യത്യസ്ത വ്യവസ്ഥയിൽ, അല്ലെങ്കിൽ സഭയുടെ ഒരു മർമ്മത്തിലാണ് ജീവിക്കുന്നത്. അത് സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ പൂർവകാലങ്ങളിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. അതേ സുഹൃത്തെ, ദൈവം നമ്മോട് ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത അനേകം കാര്യങ്ങളുണ്ട്. ഞാൻ സ്വർഗത്തിലെത്തുവാൻ കാത്തിരിക്കുന്നതിന്റെ ഒരു കാരണം അതത്രേ. ഇപ്പോൾ എനിക്ക് അധികമൊന്നും അറിയില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നെങ്കിൽ അത് ശരിയാണ്. എനിക്കധികം പോയിട്ട് അല്പം പോലും അറിയില്ല. നമുക്കൊരുമിച്ച് പഠിക്കുവാനുള്ള ഒരു ശ്രമം മാത്രമാണല്ലോ ഇത്. നിങ്ങൾ എനിക്കയക്കുന്ന കത്തുകളിൽ നിന്നും ഞാൻ എത്രയെത്ര കാര്യങ്ങൾ പഠിക്കുന്നുണ്ടെന്നറിയാമോ? എന്നാൽ ഞാൻ സ്വർഗത്തിൽ എത്തുമ്പോൾ വാസ്തവത്തിൽ പഠിക്കുവാൻ ആരംഭിക്കും. എങ്ങനെയായിരിക്കും അവിടുത്തെ പഠനം എന്നെനിക്കറിയില്ല. എന്നാലും അനേകം കാര്യങ്ങൾ പഠിക്കുവാനുണ്ടല്ലോ. വാസ്തവത്തിൽ ദൈവം നമ്മോട് വളരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഉദാഹരണത്തിന്, ആ ചെറിയ അണുവിനെക്കുറിച്ചുള്ള വിവരണം അവൻ ആർക്കും നൽകിയില്ല. അതെ, ഭൂമിക്കടിയിലുള്ള രത്നങ്ങളെക്കുറിച്ചുള്ള അറിവൊന്നും ദൈവം ആർക്കും കൊടുത്തിട്ടില്ല. വളരെയേറെ കാര്യങ്ങൾ അവൻ തന്നിൽ തന്നെ സൂക്ഷിക്കുന്നു. കണ്ടുപിടുത്തങ്ങൾ നടത്തുവാൻ ദൈവം മനുഷ്യനെ അനുവദിക്കുന്നു. എന്നാൽ വെളിപ്പാടിനാലല്ലാതെ മനുഷ്യന് കണ്ടുപിടിക്കുവാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. ആ വിധത്തിൽ സഭ ഒരു മർമ്മമാകുന്നു. 8 പൗലോസ് തന്നെ തന്നെ സംബോധന ചെയ്യുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിച്ചോ. സകല വിശുദ്ധന്മാരിലും ഏറ്റവും ചെറിയവൻ, ഏറ്റവും ചെറിയ വിശുദ്ധനേക്കാൾ ചെറിയവൻ എന്നാണ് ഇവിടുത്തെ വാച്യാർത്ഥം. ഒരു അപ്പോസ്തോലൻ എന്ന നിലയ്ക്ക് പൗലോസ് എപ്പോഴും താഴ്മയുടെ ഭാവമാണ് എടുത്തിരുന്നത്. 1 കൊരിന്ത്യർ 15:9 നാം വായിക്കുന്നത്, ഞാൻ അപ്പോസ്തോലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ, ദൈവസഭയെ ഉപദ്രവിച്ചതിനാൽ അപ്പോസ്തോലൻ എന്ന പേരിന് യോഗ്യനുമല്ല എന്നത്രേ. 1 തിമൊഥെയൊസ് 1:12-13 നാം വായിക്കുന്നത്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്നെ ശുശ്രൂഷിക്കാക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠൂരനുമായിരുന്നു, എങ്കിലും അവിശ്വാസത്താൽ അറിയാതെ ചെയ്തതാകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. ഇത് കൃത്രിമമായ ഒരു വിനയമാണെന്ന് തോന്നിയേക്കാം. വാസ്തവത്തിൽ ആത്മാവ് നിറഞ്ഞ ഒരുവന്റെ സ്വയം വിലമതിപ്പാണിത്. പലർക്കും ആത്മാവിനാൽ നിറയപ്പെട്ടു എന്ന ചിന്ത അഹങ്കാരത്തിനും ശാഠ്യത്തിനും ദുരഭിമാനത്തിനും മാത്രം വഴിയൊരുക്കുമ്പോൾ ഇവിടെ പൗലോസ് കൂടുതൽ കൂടുതൽ വിനയപ്പെടുകയാണ്. തന്നെക്കുറിച്ച് താൻ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകൾ ക്രമമനുസരിച്ച് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ പൗലോസ് പ്രായം ചെല്ലുന്തോറും കൂടുതൽ വിനയമുള്ളവനായി തീരുന്നു എന്ന് മനസ്സിലാക്കാം. ഇതെല്ലാമായിട്ടും സുവിശേഷം ജാതികൾക്ക് എത്തിക്കുവാൻ കർത്താവ് അവനെ പ്രത്യേക നിലയിൽ വിനിയോഗിച്ചു. കാരണമുണ്ട്, ഒരു ഭയങ്കര വിപ്ലവം പൗലോസിന്റെ ജീവിതത്തിലുണ്ടായി. ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കുവാൻ അവനെ തെരഞ്ഞെടുത്തു. എത്ര അനുഗ്രഹകരമായിരിക്കുന്നില്ലേ. എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി എന്ന് നാം വായിച്ചു. മർമ്മം തർക്കിക്കുവാനോ വാദപ്രതിവാദത്തിനോ വേണ്ടിയുള്ളതല്ല, പ്രസംഗിക്കുവാനുള്ളതാണ്. ഈ മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനാണ് പൗലോസ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. എത്ര നല്ല മാതൃകയില്ലേ. മുൻപോട്ട് പഠിക്കുന്നതിന് മുൻപായി നമുക്ക് ആ വലിയ വിനയത്തെ ഒന്ന് ധ്യാനിക്കാം. അതെ, ദൈവത്തിന്റെ പുത്രനാകുന്നു അത് ആദ്യമായി കാണിച്ചതല്ലേ. താൻ ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നു ഒരു മനുഷ്യനായി. ആ വിനയമാകുന്നു നമുക്കും അനുകരിക്കുവാനായിട്ടുള്ളത്, ആ താഴ്മ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, അങ്ങനെ ഒരു താഴ്മ ധരിക്കുവാൻ താങ്കളുടെ ജീവിതത്തിൽ സാധിക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങിയതിനായി സ്തോത്രം. ഞങ്ങൾ പൗലോസിനെ പോലെ താഴ്മ ധരിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു കാണിച്ച ആ വലിയ മാതൃക അനുകരിപ്പാൻ, മറ്റുള്ളവരോട് സ്നേഹത്തോടും വിനയത്തോടും ഇടപെടുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ക്രിസ്തു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
എഫേസ്യ ലേഖനത്തിന്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക. കൂടാതെ ഓഡിയോ CD തയ്യാറാകുന്നുണ്ട്. ആഗ്രഹിക്കുന്നവർ ഞങ്ങളുടെ തിരുവല്ല ഓഫീസുമായി ബന്ധപ്പെട്ടാലും.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9444776738 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
ജീവിതം ആനന്ദ ജീവിതം കർത്താവ് ഒരുക്കുന്ന നൽജീവിതം ഭാരം പ്രയാസങ്ങൾ ഏറെയുണ്ടെന്നാലും പ്രത്യാശ നൽകുന്ന നൽജീവിതം ക്രിസ്തീയ ജീവിതം ആനന്ദ ജീവിതം കർത്താവ് ഒരുക്കുന്ന പ്രയാസങ്ങൾ ഏറെയുണ്ടെന്നാലും പ്രത്യാശ നൽകുന്ന നൽജീവിതം ോ മുന്തിരി പൂത്തല്ലോ കർത്താവ് ഒരുക്കുന്ന നാളങ്ങടുത്തല്ലോ അത്തി തളിർത്തല്ലോ മുന്തിരി പൂത്തല്ലോ കർത്താവ് ഒരുക്കുന്ന നാളങ്ങടുത്തല്ലോ ഹായത്ര ഭാഗ്യമേ ആ നല്ല നാളുകൾ കർത്തനോടൊത്തുള്ള നിത്യവാസം ഹായത്ര ഭാഗ്യമേ ആ നല്ല നാളുകൾ കർത്തനോടൊത്തുള്ള നിത്യവാസം ക്രിസ്തീയ ജീവിതം ആനന്ദ ജീവിതം കർത്താവ് ഒരുക്കുന്ന നൽജീവിതം ഭാരം പ്രയാസങ്ങൾ ഏറെയുണ്ടെന്നാലും പ്രത്യാശ നൽകുന്ന നൽജീവിതം വിടെ ദുരിത നാളുമില്ലേ കർത്താവ് ഒരുക്കുന്ന ശോഭിത നഗരത്തിൽ ദുഃഖങ്ങളില്ലവിടെ ദുരിത നാളുമില്ലേ കർത്താവ് ഒരുക്കുന്ന ശോഭിത നഗരത്തിൽ രോഗങ്ങളുമില്ല കഷ്ടങ്ങളുമില്ല കുഞ്ഞാടലിൽ എന്നും വിളക്കാണ ജീവിതം ആനന്ദ ജീവിതം കർത്താവ് ഒരുക്കുന്ന നൽജീവിതം ഭാരം പ്രയാസങ്ങൾ ഏറെയുണ്ടെന്നാലും പ്രത്യാശ നൽകുന്ന നൽജീവിതം.